പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, മനുഷ്യൻ്റെ ജീവനും മനുഷ്യ സമൂഹത്തിനും സംരക്ഷണം നൽകുന്ന ഒരു പ്രമാണമാണ് ആറാം പ്രമാണം. ആ പ്രമാണത്തിൻ്റെ വിവിധ വശങ്ങൾ പഠന വിഷയമാക്കുകയാണ് നമ്മൾ. വ്യഭിചാരം ചെയ്യരുത്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, പ്രവൃത്തിയും ആ പ്രവർത്തനത്തിന് കാരണമാകുന്ന ഹൃദയത്തിൻ്റെ ഭാവവും രണ്ടും പ്രമാണങ്ങളിലൂടെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. ഹൃദയത്തിന് ഒരു വേലി കിട്ടുന്ന പ്രമാണമാണെന്ന് വേണമെങ്കിൽ പറയാം. അഥവാ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന, സംരക്ഷണം നൽകുന്ന ഒരു പ്രമാണമാണിത്. കാരണം മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് എല്ലാ തിന്മകളും പുറത്തേക്ക് വരിക. യേശു തന്നെ പഠിപ്പിച്ചു, ശുദ്ധവും അശുദ്ധവുമായ ഭക്ഷണ സാധനങ്ങളെക്കുറിച്ചുള്ള തർക്കത്തിനിടയിൽ എവിടുന്നാണ് യഥാർത്ഥത്തിൽ അശുദ്ധി കടന്നു വരുന്നത് എന്ന്. അത് ബാഹ്യമായ ഒരു വസ്തു ഭക്ഷിക്കുന്നതിലൂടെയോ തൊടുന്നതിലൂടെയല്ല, മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് അശുദ്ധമായതെല്ലാം കടന്നു വരിക. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 7:20-22 വാക്യങ്ങളിൽ ഇപ്രകാരം നമ്മൾ വായിക്കും. അവൻ തുടർന്നു, ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു, അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള തിന്മകളെയൊക്കെ നിയന്ത്രിക്കുന്നതാണ് ഈ 6, 9 പ്രമാണങ്ങൾ. ഹൃദയത്തിൻ്റെ വികാരങ്ങളും വിചാരങ്ങളും എല്ലാം കയറൂരിവിട്ടാൽ അത് സമൂല നാശമായിരിക്കും വരുത്തിവെക്കുക. മനുഷ്യന് ആവശ്യമായതെല്ലാം ദൈവം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ ദൈവം പ്രമാണങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ 10 പ്രമാണങ്ങളും സ്വാഭാവിക പ്രമാണങ്ങൾ തന്നെയാണ്. ദൈവത്തെ ആരാധിക്കണമെന്നും ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്നും സഹോദരങ്ങളെ സ്നേഹിക്കണമെന്നുമൊക്കെയുള്ള ആ പ്രമാണം, അതുമായി ബന്ധപ്പെട്ട നിബന്ധനകളെല്ലാം ദൈവം മനുഷ്യൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്നവയാണ്. അത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് മോശയുടെ നിയമങ്ങളായി, സീനായ് ഉടമ്പടിയുടെ പ്രമാണങ്ങളായി കൊടുത്തത്. ഇപ്പോൾ ദൈവം നൽകിയിരിക്കുന്ന ഈ പ്രമാണങ്ങളെ എല്ലാവരും അറിയണം, അറിയാം. അത് അറിയാതിരിക്കുന്നതിന് ഒഴിവ് കഴിവൊന്നുമില്ല. റോമക്കാർക്കെഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 1:18 വാക്യങ്ങളിലാണ്, മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കും എതിരായി ദൈവത്തിൻ്റെ ക്രോധം ആകാശത്തു നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല. ദൈവത്തെ അറിയാം, ദൈവത്തിൻ്റെ പദ്ധതികളും അറിയാം. പക്ഷേ അത് അറിയുന്നതനുസരിച്ച് ജീവിക്കാൻ മനുഷ്യൻ തയ്യാറായില്ല. അതുകൊണ്ട് 24 വാക്യങ്ങളിൽ, അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അവമാനിതമാക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യമുപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. അവർ സൃഷ്ടാവിലുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അവിടുന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാട്ടെ, ആമേൻ. അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിലേർപ്പെട്ടു. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പരാസക്തിയാൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകര കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ അവർക്ക് ലഭിച്ചു. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമവികാരത്തിനും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. അവരെല്ലാ തരത്തിലുമുള്ള അനീതിയിലും ദുഷ്ടതയിലും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാണ്. അസൂയ, കൊലപാതക, മേഷണി, കലഹം, വഞ്ചന, പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു. അവർ പരദൂഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർവിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണയില്ലാത്തവരുമായിത്തീർന്നു. ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവൻ മരണാർഹനാണ് എന്ന ദൈവകൽപ്പന അറിഞ്ഞിരുന്നിട്ടും അവ ചെയ്യുന്നു. മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു. ആദ്യ 100 റോമാ സാമ്രാജ്യത്തിൽ, പ്രത്യേകിച്ചും റോമ പട്ടണത്തിൽ നിലനിന്ന ചില അധാർമ്മികതയെക്കുറിച്ചുള്ള സൂചനകളാണ് വിശുദ്ധ പൗലോസ് ഇവിടെ തരുന്നത്. ലൈംഗിക വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ ആ വിശുദ്ധിയെ മാനിക്കാതെ പോകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ട് എന്നുകൂടി നമ്മൾക്ക് ഓർത്തിരിക്കുക. തീർച്ചയായും എല്ലാവർക്കും സുപരിചിതമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അവിശുദ്ധമായ ലൈംഗിക ബന്ധങ്ങൾ. നമുക്കറിയാം വ്യഭിചാരം വെറുക്കപ്പെടുന്ന കുറ്റമാണ്. രഹസ്യമായിട്ട് ചെയ്യുന്നെങ്കിലും സമൂഹത്തിൽ പരസ്യമാകുമ്പോൾ തീർച്ചയായിട്ടും അംഗീകാരം ലഭിക്കുകയില്ല. വിവാഹബന്ധം വിച്ഛേദിക്കാൻ തന്നെ വ്യഭിചാരം കാരണമായി തീരുന്നുമുണ്ട്. പക്ഷേ സമൂഹത്തിൽ മാന്യത നേടിയ മറ്റു പലതുമുണ്ട്. ഇന്ന് മാന്യതയുടെ മുഖം മൂടി ധരിച്ച ലൈംഗിക തൊഴിലാളികളുണ്ട്. വേശ്യാവൃത്തി എന്ന് പറയുന്നതിന് പകരം ലൈംഗിക തൊഴിൽ എന്നാണ് അതിനെ പലരും വിശേഷിപ്പിക്കുക. അവരുടേതായ സംഘടനകളുണ്ട്. തീർച്ചയായിട്ടും സംരക്ഷണം ആവശ്യപ്പെടുന്ന നിയമങ്ങളും അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഹതഭാഗ്യരായ മനുഷ്യർ തങ്ങളുടെ ശരീരം ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റി ഉപജീവനം നേടാൻ നിർബന്ധിതരാകുന്ന സാഹചര്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ പക്ഷെ അംഗീകരിക്കാനാവില്ല. സമൂഹമല്ലേ ഇതിന് ഉത്തരവാദികളായിത്തീരുക. അതിവിശുദ്ധമായ ലൈംഗിക ബന്ധത്തെ, പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമായി തീരേണ്ട ഈ ലൈംഗിക ജീവിതത്തെ ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റുകയും അതിലൂടെ ഉപജീവനം നേടാൻ നിർബന്ധിതരാവുകയും ചെയ്യുന്നെങ്കിൽ ആ വ്യക്തികളെ മാത്രം കുറ്റം പറഞ്ഞതുകൊണ്ടാവില്ലല്ലോ. പക്ഷേ അതിന് ഒരു വിശുദ്ധിയുടെ അല്ലെങ്കിൽ മാന്യതയുടെ പരിവേഷം കൊടുക്കാനാകുമോ? ഇതിനെ ഒരു മാന്യതയുള്ള തൊഴിലായി കാണാൻ സാധിക്കുമോ? എന്തുകൊണ്ട് ഇപ്രകാരമുള്ള തൊഴിൽ ചെയ്യാൻ നിർബന്ധിതരാകുന്നവർക്ക് മാന്യമായ മറ്റു തൊഴിലിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തുകൂടാ? സർക്കാർ തന്നെ നിയമം വഴി അംഗീകരിക്കുന്നുണ്ട്. പലയിടത്തും വേശ്യാവൃത്തിയെ അംഗീകരിക്കുന്ന നിയമങ്ങളുണ്ട്. അത് സമൂഹത്തിൻ്റെ ആവശ്യമായി പരിഗണിക്കുന്നവരുമുണ്ട്. അതല്ലെങ്കിൽ അക്രമം വർദ്ധിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് പരിമിതമായ രീതിയിൽ വേശ്യാവൃത്തിയെ അംഗീകരിക്കണം എന്ന് പറയുന്നവരുമുണ്ടാവും. പല രാജ്യങ്ങളിലും അവർക്കായിട്ടുള്ള സംഘടനകളുണ്ട്, പ്രത്യേക സ്ഥലങ്ങളുണ്ട്, സംരക്ഷണം നൽകുന്ന നിയമങ്ങളുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ പ്രമാണത്തിൻ്റെ ലംഘനമാണ് ഈ ലൈംഗിക തൊഴിൽ എന്ന് നമുക്ക് മറക്കാനാവില്ല. മനുഷ്യ ശരീരം വിശുദ്ധമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചായിരുന്നു. ഈ ശരീരത്തെ കൊല്ലുക മാത്രമല്ല, ഈ ശരീരത്തെ അശുദ്ധമാക്കുന്ന ഏത് പ്രവൃത്തിയും നിഷിദ്ധമാണ്. ദൈവം 6-ഉം 9-ഉം പ്രമാണങ്ങളിലൂടെ സംരക്ഷണം നൽകുകയാണ് മനുഷ്യ വ്യക്തിക്കും മനുഷ്യ ശരീരത്തിനും. അത് ഏതെങ്കിലും ഒരു കാരണം ഉണ്ട് ഇപ്രകാരം കച്ചവട ചരക്കാക്കാനാവില്ലല്ലോ, പാടില്ല, ദൈവം നൽകുന്ന പ്രമാണമാണ്. പക്ഷേ സമൂഹം അതിന് പ്രോത്സാഹനം നൽകുന്നുണ്ട്. ഇന്ന് എന്തെങ്കിലും സാധനങ്ങൾ വിൽക്കുകയോ വിൽക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് പരസ്യം ആവശ്യമാണ്. പരസ്യം ചെയ്യാൻ ഉപയോഗിക്കുന്നത് എപ്പോഴും സ്ത്രീയുടെ ശരീരം തന്നെയാണല്ലോ. ഏത് വസ്തുവിൻ്റെയും പരസ്യം സ്ത്രീ ശരീരം കാണിച്ച് വിൽക്കുന്ന ഒരു സമൂഹത്തിൽ എവിടെ നിൽക്കും ദൈവം നൽകിയ വിശുദ്ധിയും ലൈംഗിക വിശുദ്ധിയുമൊക്കെ? പരസ്യകല തീർച്ചയായിട്ടും ആവശ്യമാണ് കച്ചവടത്തിന്. പക്ഷേ എന്താണ് പരസ്യപ്പെടുത്തുക? അത് ദൈവം നൽകിയ ഈ വിശുദ്ധമായ ശരീരത്തെ, ദൈവത്തിൻ്റെ ആലയമായിരിക്കുന്ന ശരീരത്തെ, സ്ത്രീയുടെയോ പുരുഷൻ്റെയോ ശരീരം ആകട്ടെ, പ്രദർശന വസ്തുവാക്കി മാറ്റി അതിൻ്റെ നഗ്ന സൗന്ദര്യത്തിലൂടെ മറ്റുള്ളവരെ ആകർഷിച്ച് വസ്തുക്കൾ വിൽക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവിക പദ്ധതിക്ക് വിരുദ്ധമായിട്ടുള്ള അധാർമ്മികമായ പ്രവർത്തനമാണ് എന്ന് നമ്മൾ മറക്കാതിരിക്കുക. ഭോഗാസക്തി ഉണർത്തുന്ന രീതിയിലുള്ള പരസ്യങ്ങൾ മാത്രമല്ല വാർത്തകളും വിനോദങ്ങളും ഇന്ന് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. 5-ാം പ്രമാണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അക്രമത്തെക്കുറിച്ച്, വയലൻസിനെക്കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. 6-ാം പ്രമാണത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ വിനോദങ്ങളിൽ വലിയ ഒരു ശതമാനം ഈ 6-ാം പ്രമാണത്തിൻ്റെ ലംഘനവുമായി ബന്ധപ്പെട്ടതാണ്. സെക്സ് എന്ന പദം തന്നെ വാസ്തവത്തിൽ വളരെയധികം ദുരുപയോഗിക്കപ്പെടുന്നുണ്ട് എന്ന് നമുക്കറിയാം. മറ്റുള്ളവരെ തെറ്റിലേക്ക് ആകർഷിക്കുന്ന, മറ്റുള്ള മനുഷ്യരുടെ ആസക്തി ഊതിക്കത്തിച്ച് നാശത്തിലേക്ക് നയിക്കുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങൾ, പ്രവർത്തനങ്ങൾ മാധ്യമങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുള്ള വ്യക്തമായ താക്കീതാണ് 6-ഉം 9-ഉം പ്രമാണങ്ങളിലൂടെ ദൈവം നൽകുക. നീ വ്യഭിചാരം ചെയ്യരുത്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. യേശു പറഞ്ഞു വ്യഭിചാരം ചെയ്യരുതെന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് പാപകാരണമാവുന്നതിനെക്കുറിച്ച് വളരെ കർശനമായ താക്കീതുകൾ യേശു നൽകിയിട്ടുണ്ട്. ദുഷ്പ്രേരണ നൽകാതിരിക്കുക എന്ന ശീർഷകത്തിൽ സമാന്തര സുവിശേഷങ്ങൾ മൂന്നിലും രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് യേശുവിൻ്റെ ഈ പ്രബോധനം. മത്തായി എഴുതിയ സുവിശേഷം 18-ാമത്തെ അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലും, മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാമത്തെ അധ്യായം 42 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിലും, ലൂക്ക എഴുതിയ സുവിശേഷം 17-ാമത്തെ അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് വായിക്കുന്നത്. വിശ്വസിക്കുന്ന ഈ ചെറിയവരിലൊരുവന് ഇടർച്ച വരുത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് വലിയ ഒരു തിരികല്ല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് വെട്ടിക്കളയുക. ഇരു കൈകളും ഉള്ളവനായി നരകത്തിലെ കെടാത്ത അഗ്നിയിൽ നിവധിക്കുന്നതിനേക്കാൾ നല്ലത് അംഗഹീനനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. വളരെ കർശനമായ താക്കീതാണ് യേശു നൽകുക. മനുഷ്യ സമൂഹത്തിൽ തെറ്റായ പ്രവണതകൾക്ക് രൂപം കൊടുക്കുക, ഇതൊന്നും തെറ്റല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുക, പാപത്തിലേക്ക് മനുഷ്യനെ നയിക്കുക, പ്രത്യേകിച്ചും ഈ 6-9 പ്രമാണങ്ങളുടെ മേഖലയിൽ, അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. അത് സമൂഹത്തിൽ തന്നെ ഒരു നാട്ടു നടപ്പാക്കുകയും അതൊരു പ്രവർത്തന ശൈലിയാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ ശരിയേത് തെറ്റേത് എന്ന് അറിയാൻ കഴിയാതെ പോകുന്നു. ശിശുക്കൾ അഥവാ ചെറിയവരിൽ ഒരുവന് പാപത്തിന് കാരണമായി തീരുന്നതിനേക്കാൾ നല്ലത് കടലിൽ എറിയപ്പെടുന്നതാണ്, കഴുത്തിൽ ഒരു തിരികല്ലും കൂടി കെട്ടി, കാരണം അവരൊരിക്കലും പൊങ്ങി വരാതിരിക്കുക, മരിക്കുന്നതാണ് മറ്റൊരാളെ പാപത്തിലേക്ക് നയിക്കുന്നതിനേക്കാളും മെച്ചം എന്ന് യേശു പഠിപ്പിക്കുക. ഈ പാപത്തിൻ്റെ നിയമലംഘനത്തിൻ്റെ കാഠിന്യം എത്രയെന്ന് അനുസ്മരിപ്പിക്കുന്നതാണിത്. ഇവിടം കൊണ്ട് നമ്മുടെ കണക്ക് തീരുന്നില്ല എന്ന് ഓർക്കണം. മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല മനുഷ്യൻ്റെ ജീവിതം. ഇന്ന് ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും മനുഷ്യൻ ഉത്തരം പറയേണ്ടി വരും ദൈവത്തിൻ്റെ മുമ്പിൽ. അതുകൊണ്ടാണ് പറയുക, നിൻ്റെ കയ്യോ കാലോ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് വെട്ടിക്കളയുക, നിൻ്റെ കണ്ണാണ് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നതെങ്കിൽ അത് ചുഴന്നെടുത്തെറിഞ്ഞു കളയുക, ഇരു കണ്ണുകളുമുള്ളവനായി നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റക്കണ്ണനായി സ്വർഗത്തിലേക്ക് പോകുന്നതാണ്. അപ്പോഴ് നിത്യമായൊരു നാശം വിളിച്ചു വരുത്തുന്നതാണ് ഈ പ്രമാണത്തിൻ്റെ ലംഘനം എന്ന് യേശു അനുസ്മരിപ്പിക്കുകയാണ്. അപ്പോഴ് ലൈംഗിക തൊഴിലാളികളെന്ന ഓമനപ്പേരിൽ മറ്റുള്ളവരെ കൂടി തിന്മയിലേക്ക് നയിക്കുന്ന പ്രസ്ഥാനങ്ങൾ ഒരു കാരണവശാലും ദൈവത്തിൻ്റെ വചനത്തിന് അനുയോജ്യമല്ല, അധാർമികമാണ്, സ്വീകാര്യമല്ല. നമ്മൾ വീണ്ടും പറയും, വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട മറ്റ് ചില പ്രവണതകളെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ തവണ സൂചിപ്പിക്കുകയുണ്ടായി. വിവാഹം എന്ന് തന്നെ കുറഞ്ഞു വരികയും ഒരുമിച്ചുള്ള ജീവിതം വർദ്ധിച്ചു വരികയും ചെയ്യുന്ന പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ പ്രവണതയെക്കുറിച്ച്, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമാണത്. ഒരുമിച്ച് ജീവിക്കണം തീർച്ചയായിട്ടും, പക്ഷേ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറാകുന്നത് ജീവിതകാലം അവസാനം വരെ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയാണ്. ലൈംഗിക ബന്ധവും പരസ്പരമുള്ള പങ്കുവയ്ക്കലുമൊക്കെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിക്കൊണ്ടൊരു കുടുംബമായി വളരാനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് വേണം. അല്ലാത്തത് വിവാഹമില്ലാത്ത വെറും ഭോഗം മാത്രമായി തീരും. ശരീരം അശുദ്ധമാക്കി തീർക്കുന്ന ഒരു പ്രവൃത്തിയായി മാറും. അപ്പോഴ് ഒരുമിച്ചുള്ള ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്നത് അവസാനം വരെ ഉള്ള ആ ഒരു ബന്ധം നിലനിർത്താനുള്ള തീരുമാനമായിരിക്കണം. അടുത്ത കാലത്ത് വരുന്ന മറ്റൊരു വലിയ പ്രവണതയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇന്ന് വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നതും നമ്മുടെ നാട്ടിലേക്കും വന്നുകൊണ്ടിരിക്കുന്നതുമായ വിശുദ്ധ പൗലോസ് സൂചിപ്പിച്ച സ്വവർഗത്തിൽപ്പെട്ടവരുടെ വിവാഹം. സ്വവർഗരതിയെക്കുറിച്ചൊക്കെ സാധാരണ പറയാറുണ്ട്, പക്ഷേ അതിൽ നിന്ന് ഒരു പടി കൂടി കടന്ന് പുരുഷനും പുരുഷനും തമ്മിൽ, സ്ത്രീയും സ്ത്രീയും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമായി വിവാഹമായി ഉടമ്പടിയായി ചെയ്യപ്പെടുന്ന അവസ്ഥ. ചില പ്രോട്ടസ്റ്റൻ്റ് സഭകളിൽ ഇപ്രകാരമുള്ള സ്വവർഗ വിവാഹങ്ങളെ ആശീർവദിക്കുന്ന കർമ്മങ്ങൾ പോലും നടക്കുന്നുണ്ട്. ചില മനുഷ്യർക്ക് സ്വാഭാവികമായും ഒരേ വർഗത്തിൽപ്പെട്ടവരോട് മാത്രമേ ആകർഷണമുള്ളൂ, അങ്ങനെ അവർക്ക് ജീവിക്കാൻ സാധിക്കൂ എന്ന ഒരു വൈകല്യമുണ്ടാവാം. അത് മനഃശാസ്ത്രജ്ഞന്മാരും വൈദ്യശാസ്ത്രക്കാരും ഒക്കെ അംഗീകരിക്കുന്നൊരു കാര്യമാണ്. പരസ്പരം ആകർഷണം തോന്നുന്ന ഒരേ വർഗത്തിൽപ്പെട്ട വ്യക്തികൾ, പക്ഷേ അതൊരു അപഭ്രംശമായി കാണാതെ അതിനെ സ്വാഭാവികമായും ഒരു എല്ലാവർക്കും സ്വീകാര്യവുമായി അംഗീകരിക്കപ്പെട്ട ഒരു നിയമമായി സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ വീണ്ടും തെറ്റും ശരിയും തമ്മിലുള്ള അന്തരം മറന്നുപോവുകയാണ്. ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായിട്ടാണ് സൃഷ്ടിക്കുക. ഈ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തെയാണ് വിവാഹമെന്ന് വിശേഷിപ്പിക്കുക. സ്ത്രീയും പുരുഷനുമുള്ള പരസ്പര ബന്ധം അവസാനം വരെ നിലനിൽക്കേണ്ടതാണ്, കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകേണ്ടതാണ്, കുടുംബമായി തീരേണ്ടതാണ്. ഇപ്രകാരമല്ലാതെ ഒരു രണ്ട് പുരുഷന്മാർ ഒരുമിച്ച് ഒരു കുടുംബം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന് പറയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും വ്യക്തികളിൽ വൈകല്യങ്ങളുണ്ടാവും. ആ വൈകല്യങ്ങളെ അംഗീകരിക്കണം, അവർക്കാവശ്യമായ ചികിത്സ കൊടുക്കണം, അല്ലെങ്കിൽ അംഗീകാരം കൊടുക്കണം. പക്ഷേ ഇപ്രകാരമുള്ളൊരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ അത് പ്രകൃതിക്ക് വിരുദ്ധമായ ഒരു ബന്ധമെന്നേ പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് റോമക്കാരുടെ തെറ്റുകളെക്കുറിച്ചൊക്കെ എടുത്തു കാണിക്കുമ്പോൾ പ്രധാനമായും എടുത്തു പറഞ്ഞ ഒന്ന്, റോമക്കാർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അപമാനിതമാകുമാറ് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രമാണങ്ങളെയും അംഗീകരിക്കുന്നത് മോശമായി കരുതുന്നവർക്ക്, ദൈവത്തെ അംഗീകരിക്കാൻ സന്നദ്ധതയില്ലാത്തവർക്ക്, ദൈവത്തെ ഭയപ്പെടാത്തവർക്ക് ഇപ്രകാരമുള്ള പ്രവൃത്തികളൊക്കെ സ്വീകാര്യമായി തോന്നാം. പക്ഷേ അതെങ്ങോട്ടാണ് നയിക്കുന്നത്? അവർ ദൈവത്തെ ഉപേക്ഷിച്ച് പരസ്പരം മലിനരായിത്തീരുകയാണ്. അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് ദൈവം വിട്ടുകൊടുത്തെന്ന് പറയും. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പര ആസക്തിയാൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകര കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷയും അവർക്ക് ലഭിച്ചു എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്. ഇന്ന് ലോക സമൂഹത്തെ മുഴുവനും വലിയ ഒരു ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന രോഗമാണല്ലോ എയ്ഡ്സ് എന്ന് പറയുക, അക്വയേർഡ് ഇമ്മ്യൂണിറ്റി ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയും. അതിനടിസ്ഥാനമായി നിൽക്കുന്ന ലൈംഗിക വൈകൃതങ്ങളാണെന്ന് ശാസ്ത്രകാരന്മാർ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് മിക്കവാറും എല്ലായിടത്തും കാണുന്നതാണ്, എയ്ഡ്സിന് ഒരേ ഒരു പ്രതിവിധി ദാമ്പത്യ വിശ്വസ്തത മാത്രമേ ഉള്ളൂ. ഉറകൾ ഉപയോഗിച്ചതുകൊണ്ട് എയ്ഡ്സിന് തടയാനാവില്ല എന്ന് ഡോക്ടർമാർ പറയും. അപ്പോൾ ദൈവം തന്നെ നൽകുന്ന വലിയൊരു താക്കീതാണ്. ദൈവം നൽകിയിരിക്കുന്ന ശരീരത്തിൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധിയെ മാനിക്കാതിരിക്കുന്നെങ്കിൽ, ദൈവം നൽകിയിരിക്കുന്ന പ്രകൃതി നിയമങ്ങളെ മാനിക്കാത്തിടത്ത് പ്രകൃതിയിലൂടെ തന്നെ ശിക്ഷാവിധികൾ ഉണ്ടാവുകയാണ്. ദൈവം ശിക്ഷിക്കുന്നു എന്ന് പറയാനാവില്ല, പക്ഷേ ഈ നിയമം ലംഘിക്കുന്നവർക്ക് ആ നിയമത്തിൻ്റേതായിട്ടുള്ള ഭവിഷ്യത്തുകളും സംഭവിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ദീർഘിപ്പിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം, ദാമ്പത്യ വിശ്വസ്തത, ലൈംഗിക വിശുദ്ധി അത് പാലിക്കുന്നില്ല എങ്കിൽ പ്രകൃതിയിലും തന്നെ ഭീകരമായ തിരിച്ചടികളുണ്ടാവും. അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും. നമ്മുടെ നാട് ഇതിനൊരു അപവാദമല്ല, മുൻപന്തിയിൽ തന്നെയാണ് എന്ന് സ്ഥിതിവിവര കണക്കുകൾ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ ഇപ്രകാരമുള്ള സ്വവർഗ ബന്ധങ്ങൾ ദൈവത്തിൻ്റെ നിയമത്തിന്, സ്വാഭാവിക നിയമത്തിന് വിരുദ്ധമാണ്. അത് വലിയ അധാർമികതയാണ്, പാപവുമാണ്. ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചത് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ വേണ്ടിയാണ്. പരസ്പരമുള്ള ബന്ധമുണ്ടായിരിക്കണം, ഐക്യം ഉണ്ടായിരിക്കണം. പക്ഷേ ഈ പരസ്പരമുള്ള ബന്ധം കുഞ്ഞുങ്ങളെ വേണ്ട എന്നൊരു തീരുമാനത്തോടു കൂടിയാകുമ്പോൾ പലപ്പോഴും ലക്ഷ്യത്തിലെത്താതെ പോവുകയാണ്. ഇന്ന് വളരെയധികം വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണല്ലോ മക്കളുടെ എണ്ണത്തെ നിയന്ത്രിക്കുക കുടുംബാസൂത്രണം വഴി. തീർച്ചയായിട്ടും ആസൂത്രണം ആവശ്യമാണ്. മൃഗങ്ങളെപ്പോലെ ഇണചേരാൻ വേണ്ടിയല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ ഛായയിലുള്ളവരാണ്, വിശേഷ ബുദ്ധിയുള്ളവരാണ്, സ്വാതന്ത്ര്യമുള്ളവരാണ്. പരസ്പരമുള്ള സ്നേഹത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും ഭാഗമായിട്ടുള്ള ഇണചേരലുകളിലൂടെയാണ് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുക. കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യത്തിലും പരസ്പരമുള്ള ബന്ധത്തെ തെറ്റായി കണക്കാക്കുന്നുമില്ല. പക്ഷേ കുഞ്ഞുങ്ങളെ വേണ്ട എന്ന ഒരു തീരുമാനത്തോടുകൂടിയാകുമ്പോൾ പിന്നെ ഈ ബന്ധത്തിന് അർത്ഥമില്ലാതായിത്തീരും. റോമിൽ പണ്ടൊരു പതിവുണ്ടായിരുന്നു. റോമിലെ വിരുന്നുകൾ നടത്തുമ്പോൾ ആ വിരുന്നുശാലയോടനുബന്ധിച്ച് ഒരു ഛർദ്ദിശാലയും ഉണ്ടായിരുന്നു, വൊമിറ്റോറിയം എന്ന് പറയും. വലിയ വിരുന്നുകളിൽ സമൃദ്ധമായി ഭക്ഷണം വിളമ്പിക്കഴിയുമ്പോൾ തിന്ന് വയറ് നിറഞ്ഞാൽ പിന്നെ തിന്നാനാവില്ലല്ലോ. അതുകൊണ്ട് ഭക്ഷിച്ചു വയറ് നിറയുന്ന വ്യക്തികൾ ഛർദ്ദിശാലയിൽ പോയി ഛർദ്ദിക്കുന്നു, വായ കഴുകി ശുദ്ധമാക്കിയതിനു ശേഷം വീണ്ടും ഒന്ന് ഭക്ഷിക്കുന്നു. ഇങ്ങനെ ഭക്ഷണശാലയും ഛർദ്ദിശാലയും അടുത്തുണ്ടായിരുന്നു, വൊമിറ്റോറിയം. മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നത് ശരീരം പുഷ്ടിപ്പെടാൻ വേണ്ടിയാണ്. അതൊരു കൂട്ടായ്മയുടെ ഭാഗം കൂടിയാവും. ഒറ്റയ്ക്കൊന്ന് ഭക്ഷിക്കുകയല്ല, പലപ്പോഴും കൂട്ടായ്മയിലാണ് ഭക്ഷിക്കുക. പരസ്പരമുള്ള സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒക്കെ പ്രകടനമാണ് വിരുന്നിൽ പങ്കുചേരുക. ശരീരത്തിന് പോഷകമായിട്ടാണ് ആഹാരം നൽകിയിരിക്കുന്നത്. ഈ ആഹാരം കഴിച്ചില്ലെങ്കിൽ മനുഷ്യൻ മരിച്ചു പോകും. അപ്പോഴാഹാരം കഴിക്കാൻ വേണ്ടി ആവശ്യമായ സ്വാദും ദൈവം നൽകിയിട്ടുണ്ട്. സ്വാദില്ലെങ്കിൽ മനുഷ്യൻ ഭക്ഷണം കഴിക്കില്ല. പക്ഷേ ഈ സ്വാദ് ആസ്വദിക്കുക മാത്രമായിരിക്കുക, ശരീരത്തിന് ആവശ്യമായ പോഷകം സ്വീകരിക്കാതെ സ്വാദിന് മാത്രമായി ഭക്ഷണം കഴിക്കുമ്പോൾ ഈ പറഞ്ഞ വൊമിറ്റോറിയം ഉണ്ടാകും. അപ്പോൾ ദൈവം ലൈംഗികത എന്ന കഴിവും ശക്തിയും ഗുണവും മനുഷ്യന് നൽകിയിരിക്കുന്നത് രണ്ട് ലക്ഷ്യത്തോടു കൂടിയാണ്. പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമായി, ഐക്യത്തിൻ്റെ പ്രകടനമായി, കൂട്ടായ്മയുടെ പ്രകടനമായി, അതോടൊപ്പം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന ആ ഒരു ലക്ഷ്യത്തോടും. ഈ രണ്ട് ലക്ഷ്യങ്ങളുമില്ലാതെ, പരസ്പരമുള്ള സ്നേഹമോ ഐക്യമോ ഇല്ലാതെ, കൂട്ടായ്മയില്ലാതെ, കുഞ്ഞുങ്ങൾ ജനിക്കണമെന്ന് ആഗ്രഹമില്ലാതെ വെറും ലൈംഗിക വൃത്തിയിൽ മാത്രം ഏർപ്പെടുമ്പോൾ ഛർദ്ദിച്ച് വീണ്ടും ഭക്ഷിക്കുന്ന പോലെയായിത്തീരുകയാണ്. അപ്പോൾ ദൈവം നൽകിയിരിക്കുന്ന ഈ കഴിവ് വിശുദ്ധമാണ്. വിശുദ്ധമായ ശരീരം, വിശുദ്ധമായ കഴിവ്, ഇത് രണ്ടും വിശുദ്ധിയിൽ തന്നെ ഉപയോഗിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ മുഖച്ഛായ വഹിക്കുന്നവരായിത്തീരുകയുള്ളൂ, അല്ലെങ്കിൽ പൈശാചികമായിത്തീരും മനുഷ്യൻ്റെ ജീവിതം. ഇന്ന് സമൂഹത്തെ വലിയ നാശത്തിലേക്കും ദുരന്തത്തിലേക്കും നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രവണതയ്ക്കെതിരെ 6-ഉം 9-ഉം പ്രമാണങ്ങൾ കൂടുതൽ ജാഗ്രതയോടെ പാലിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാനാവൂ. ഇപ്രകാരമുള്ള ലൈംഗിക വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ ഈ ലൈംഗിക ജീവിതം തന്നെ വേണ്ട എന്ന് വയ്ക്കുന്ന ഒരു പ്രത്യേക ജീവിതാവസ്ഥയുണ്ട്. അതിന് സെലിബസി എന്നോ ബ്രഹ്മചര്യമെന്നോ കന്യാവൃതമോ എന്നോ വിശേഷിപ്പിക്കാറുണ്ട്. വിവാഹ ജീവിതം വേണ്ട എന്ന് വെച്ച് കഴിയുന്ന വ്യക്തികൾ, അതിനെക്കുറിച്ച് യേശു വളരെ വ്യക്തമായ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിവാഹമോചനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരം പറയുമ്പോഴാണ് ഈ പ്രശ്നം ചർച്ചാവിഷയമാകുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 19:10-12 വാക്യങ്ങളിലാണ് ഈ പ്രശ്നം ചർച്ച ചെയ്യുന്നത്. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഭാര്യാഭർത്തൃബന്ധം ഇത്തരത്തിലുള്ളതെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ ഭേദം. അവൻ പറഞ്ഞു, കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. എന്തെന്നാൽ ഷണ്ഡരായി ജനിക്കുന്നവരുണ്ട്, മനുഷ്യരാൽ ഷണ്ഡരാക്കപ്പെടുന്നവരുണ്ട്, സ്വർഗരാജ്യത്തിനു വേണ്ടി തങ്ങളെ തന്നെ ഷണ്ഡരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ. 3 തരത്തിലുള്ള ഷണ്ഡത്വത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുക. അവിവാഹ ജീവിതത്തെക്കുറിച്ച്, ജന്മനാ ഷണ്ഡരായി കഴിയുന്നവരുണ്ട്, വിവാഹ ജീവിതം അസാധ്യമാകുന്നവർ, അങ്ങനെയുള്ള ജന്മനാ ഉള്ള വൈകല്യമുള്ളവരുണ്ടാവും. അവർ ഒരിക്കലും വിവാഹം കഴിക്കരുത്, കഴിക്കാൻ സാധിക്കുകയുമില്ല. ഇനി മനുഷ്യരാൽ ഷണ്ഡരാക്കപ്പെടുന്നവർ, വിവാഹ ജീവിതം അസാധ്യമാകുമാർ മനുഷ്യനെ ഒറ്റപ്പെടുത്തി കഴിയുന്ന സാഹചര്യങ്ങളുണ്ടാവാം. യേശുവിൻ്റെ ജീവിതകാലത്തൊക്കെ പല രാജകൊട്ടാരങ്ങളിലും രാജ്ഞിമാർക്ക് സേവകരായി നിൽക്കുന്നവർ ഷണ്ഡന്മാരായിരുന്നു. അവരെ ശസ്ത്രക്രിയയിലൂടെ അവരുടെ പുരുഷത്വം ഇല്ലാതാക്കി നിർവീര്യരാക്കിയതിന് ശേഷമാണ് ശുശ്രൂഷയിലെടുക്കുക. ഇങ്ങനെ ഒരു ഷണ്ഡനെക്കുറിച്ച് ബൈബിളിൽ തന്നെ പരാമർശമുണ്ട്. എത്യോപ്യ രാജ്ഞിയുടെ സേവകനായിരുന്നൊരു ഷണ്ഡൻ. മനുഷ്യരാൽ ഷണ്ഡരാക്കപ്പെടുന്നവരുണ്ട്, അവർക്കിനി വിവാഹ ജീവിതമേ സാധ്യമല്ല. പക്ഷേ ഈ രണ്ടിനും അപ്പുറത്ത് സ്വമനസാ ഏറ്റെടുക്കുന്ന ഒരു അവിവാഹിത ജീവിതം, വിവാഹ അന്തസ്സിലേക്ക് പ്രവേശിക്കാതെ, കഴിവില്ലാഞ്ഞിട്ടല്ല, അതിന് സാധ്യതയില്ലാഞ്ഞിട്ടുമല്ല, മനഃപൂർവ്വം വേണ്ട എന്ന് വയ്ക്കുന്ന സ്വതന്ത്രമായൊരു തിരഞ്ഞെടുപ്പ്. അതിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ് പറയും, അവിവാഹിതരോടും വിധവരോടും ഞാൻ പറയുന്നത് അവരെന്നെപ്പോലെ ആയിരിക്കുന്നതാണ് കൂടുതൽ മെച്ചം. പക്ഷേ അതെല്ലാവർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഓരോ പുരുഷനും അവൻ്റെ ഭാര്യയും ഓരോ സ്ത്രീക്കും അവരുടെ ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. യേശു ഇവിടെ നൽകുന്നത് ഒരു ഉപദേശമാണ്. ദൈവരാജ്യത്തിനു വേണ്ടി സ്വയം ഷണ്ഡത്വം വരിക്കുന്ന ഒരു ഷണ്ഡത്വം, അഥവാ അവിവാഹിതരായി കഴിയാനുള്ള തീരുമാനം, പ്രത്യേകമായ ഒരു ലക്ഷ്യത്തോടുകൂടിയാണ്. ആ ലക്ഷ്യത്തിനു വേണ്ടി ജീവിത വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുമ്പോൾ, ഇവിടെ ലൈംഗിക വൃത്തി തന്നെ വേണ്ട എന്ന് വെച്ചതിന് ശേഷം, അവർക്ക് ലൈംഗിക കഴിവില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ദൈവരാജ്യത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കുന്നതിലൂടെ ജീവിതത്തെ തന്നെ കൂടുതൽ ധന്യമാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തിനപ്പുറത്ത്, ഒരു കുടുംബത്തിൻ്റെ അപ്പനോ അമ്മയോ ആകുന്നതിനപ്പുറത്ത്, ലോകത്തിൻ്റെ മുഴുവനും ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായി, അനേകം മക്കളുടെ മാതാവാകാനായി, പിതാവാകാനായി സ്വയം വിട്ടുകൊടുക്കുന്ന വ്യക്തികൾ മദർ തെരേസയ്ക്ക് ഉദാഹരണമാണ്. ഇതുപോലെ ലക്ഷക്കണക്കിന് വ്യക്തികൾ ഇന്ന് സമൂഹത്തിലുണ്ട്. കത്തോലിക്ക സഭയെ പ്രത്യേകിച്ചും, കത്തോലിക്ക പുരോഹിതന്മാർ പൊതുവെ അവിവാഹിതരാണ്, പ്രത്യേകിച്ചും ലത്തീൻ രീതിയിൽ. ചില ഓറിയൻ്റൽ സഭകളിൽ പുരോഹിതന്മാർ വിവാഹം കഴിക്കാറുണ്ട്. ലക്ഷക്കണക്കിന് സന്യാസിനികളുണ്ട്, അവിവാഹിതരായി കഴിയുന്നവർ. ഇവർ സ്വയമേവ വരിക്കുന്ന ഇത് ഒരു വലിയ ദാനമാണ്. ദൈവം നൽകിയ ദാനം, ദൈവം നൽകിയ വിളി. ദൈവം നൽകുന്ന വിളിക്ക് സ്വമനസ്സാ സ്വതന്ത്രമായി കൊടുക്കുന്ന ഒരു മറുപടിയാണ് ഈ ബ്രഹ്മചര്യവും കന്യാവ്രതവും. അതിലൂടെ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയാണ് ചെയ്യുക. ദൈവസ്നേഹത്തെ പ്രതി, സഹജീവികളുടെ സ്നേഹത്തെ പ്രതി എല്ലാവർക്കുമായി സ്വയം ഒഴിഞ്ഞു വയ്ക്കുക. ഒരു വ്യക്തിക്കായി സ്വയം സമർപ്പിക്കുന്നതിനപ്പുറത്ത് ദൈവസ്നേഹത്തെയും സഹോദര സ്നേഹത്തെയും പ്രതി അവിവാഹിതരായി കഴിയുക. തങ്ങളുടെ ജീവിതം സമൂഹത്തിനുള്ള സേവനത്തിന് വേണ്ടി മാറ്റിവെക്കുക. അതോടൊപ്പം ദൈവരാജ്യത്തിന് പ്രതീകമായി കൂടി കഴിയുക. മരണത്തിനപ്പുറത്ത് വിവാഹമില്ല എന്ന് നമുക്കറിയാം. യേശു തന്നെ പഠിപ്പിച്ചതാണ്, മരണശേഷം അവർ ദൈവദൂതന്മാരെ പോലെ ആയിരിക്കും. അവർ വിവാഹം കഴിക്കുകയോ വിവാഹം ചെയ്ത് കൊടുക്കുകയോ ഇല്ല. ആ ഒരു അവിവാഹിത ജീവിതം ഇന്ന് ഇവിടെ ഒരു സാക്ഷ്യമായി ഏറ്റെടുക്കുകയാണ് വാസ്തവത്തിൽ ബ്രഹ്മചാരികൾ ചെയ്യുന്നത്. ദൈവരാജ്യത്തിൻ്റെ വലിയ സാക്ഷികളായി മാറുക. അപ്പോഴേ ഈ പ്രമാണം നമുക്ക് നൽകുന്ന വലിയ ഒരു വിളി, ജീവിത വിശുദ്ധിക്കിടയ്ക്കുള്ള വിളിയാണ്. അത് വിവാഹിതരാവട്ടെ അവിവാഹിതരാവട്ടെ, ബ്രഹ്മചര്യകളോ കന്യാവ്രതം സ്വീകരിക്കുന്നവരോ ആവട്ടെ, എല്ലാവർക്കും ബാധകമാണ്, പ്രസക്തമാണ് ഈ 6 ഉം 9 ഉം പ്രമാണങ്ങൾ. ദൈവം നൽകിയ വിശുദ്ധമായ ആ ഒരു വിളി അതനുസരിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, വിശുദ്ധമായൊരു ജീവിതത്തിലേക്ക് അവിടുന്ന് ഞങ്ങളെ വിളിച്ചു. അങ്ങയുടെ മുഖച്ഛായ ഞങ്ങളിൽ പതിച്ചു. പരസ്പരമുള്ള ഐക്യത്തിലൂടെ കൂട്ടായ്മയായി തുണയായി കഴിയാനുള്ള ആ ഒരു ദൗത്യം അങ്ങ് ഞങ്ങൾക്ക് നൽകി. കർത്താവേ, വിവാഹ ജീവിതത്തിൽ വിശ്വസ്തരായി കഴിയാനും അവിവാഹിതരായി ബ്രഹ്മചാരികളായി കഴിയാൻ തീരുമാനമെടുത്തവർ തങ്ങളുടെ ജീവിതത്തിൽ പരിപൂർണ വിശ്വസ്തരായി നിൽക്കാനും ഉള്ള കൃപ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. വിവാഹിതരോ അവിവാഹിതരോ ആവട്ടെ, എല്ലാവരും വഹിക്കുന്നത് അങ്ങയുടെ മുഖച്ഛായയാണെന്നുള്ള ബോധ്യം ഞങ്ങളെപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഹൃദയവും മനസ്സും ശരീരവും ഒരുപോലെ ശുദ്ധമായി കാത്തുസൂക്ഷിക്കാനും അങ്ങയുടെ ആലയമാണ് ഞങ്ങളുടെ ഹൃദയങ്ങളെന്നുള്ള ബോധ്യത്തിലൂടെ ജീവിക്കാനും അവിടെ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളായ ഞങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധമായി കാത്തുസൂക്ഷിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അതിനെതിരായ ബോധ്യങ്ങൾ ഞങ്ങൾ നകറ്റണമേ. അതിനെതിരായിട്ടുള്ള പ്രചരണ മാധ്യമങ്ങളുടെ തന്ത്രങ്ങളെ തിരിച്ചറിയാനുള്ള കൃപയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.